ആത്മീയ ജീവിതത്തിൽ നാം ഹബക്കുക്കിനെ അനുകരിക്കണം എന്തുകൊണ്ട് കാര്യകാരണ സഹിതം ലേഖിക വ്യക്തമാക്കുന്നു. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, ഹബക്കുക്ക് ഇത്രമേൽ അനിവാര്യനോ? കർത്താവ് തന്റെ സ്വന്തം നിശ്ചയത്താൽ തിരഞ്ഞെടുത്ത് ആദരിച്ചുയർത്തുന്ന ഒരു പ്രവാചകനാണ് ഹബക്കുക്ക്. ഹബക്കുക്കിന് ദൈവം നൽകുന്ന ആദരവും അംഗീകാരവും തിരുവചനങ്ങളിൽ വായിച്ചറിയുമ്പോൾ നാം നെറ്റി ചുളിച്ചുപോകും. യഹോവയായ ദൈവം ഈ മനുഷ്യനെ എന്തുകൊണ്ട് ഇത്രമേൽ ആദരിച്ചു എന്നോർത്ത്. എന്നാൽ തിരുവചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു സംഗതിയുണ്ട്, അദ്ദേഹം തീർച്ചയായും അർഹിക്കുന്ന ഒന്നായിരുന്നു ആ ബഹുമാനം എന്നതാണത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഹബക്കുക്ക് പ്രവാചകനെ നാം ആദ്യമായി കണ്ടുമുട്ടുന്നത് പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിലാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും നീതിമാനും വിശുദ്ധനുമായ രാജാക്കന്മാരാൽ ബഹുമാന്യനുമായ ഒരു വ്യക്തിയായിരുന്നു പ്രവാചകനായ ദാനിയേൽ. അദ്ദേഹം ഏകസത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നവനും ആ വിശ്വാസത്തിൽ സ്വന്തം ജനമായ യഹൂദരെ വളർത്തുവാൻ പോരാടിയവനുമായിരുന്നു. രാജാക്കന്മാർ ദാനിയേലിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ദാനിയേൽ അവരുടെ അധീനതയിലാണ് ജീവിച്ചിരുന്നത്. തന്മൂലം വിഗ്രഹാരാധകരായ അവരിൽ നിന്നും ഏകസത്യദൈവമായ യഹോവയെ പിന്തള്ളി വിഗ്രഹാരാധന നടത്തുവാനുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും ദാനിയേലിന്റെ ജീവിതത്തിൽ എന്നും എക്കാലവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദാനിയേൽ ധീരതയോടെ നിലകൊണ്ട് ആ പ്രേരണകളെ ചെറുത്തു തോൽപ്പിച്ചു. മാത്രമല്ല, അവർ ആരാധിച്ചിരുന്ന ബേൽ, വ്യാളം എന്നീ വിഗ്രഹങ്ങളെ തകർത്തു കളയുകയും അവ കേവലം വിഗ്രഹങ്ങൾ മാത്രമാണെന്നും ദൈവങ്ങളല്ലെന്നും തെളിയിക്കുകയും ചെയ്തു. അവയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതന്മാരെ രാജാവിന്റെ അനുവാദത്തോടെ വാളിനിരയാക്കി. തന്മൂലം അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന വിഗ്രഹാരാധകനായ സൈറസ് രാജാവ് മാനസാന്തരപ്പെട്ട് ഏകസത്യദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഇത് വിഗ്രഹാരാധകരായ ജനങ്ങളിൽ വലിയ പ്രതിഷേധവും പ്രതികാര ചിന്തയും ഉളവാക്കി. അവർ സൈറസ് രാജാവിനോട് പറഞ്ഞു, ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് ഭയപ്പെട്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ദാനിയേലിനെ അവർക്ക് വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വളരെ വേഗത്തിൽ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും ആ ദിവസങ്ങളിൽ കൊടുത്തിരുന്നില്ല. ദാനിയേലിനെ വിഴുങ്ങാതിരിക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. മാത്രമല്ല, തികഞ്ഞ പ്രതികൂലങ്ങളുടെ നടുവിൽ മുഴുപട്ടിണിയിലായ തന്റെ പ്രിയപ്പെട്ട ദാസനായ ദാനിയേലിന് ഭക്ഷണമെത്തിച്ചു കൊടുക്കുവാൻ താൻ അത്യധികം സ്നേഹിക്കുന്ന മറ്റൊരു ദാസനായ ഹബക്കുക്കിനെ നിയോഗിക്കുകയും ചെയ്തു. ഹബക്കുക്കിന്റെ തിരഞ്ഞെടുപ്പ്. അക്കാലത്ത് ഹബക്കുക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അദ്ദേഹം പാടത്ത് പണിയുന്ന തന്റെ കൊയ്ത്തുകാർക്ക് കൊടുക്കാനായി പൊടിച്ച അപ്പവും കറിയും എടുത്ത് വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവന്റെ വഴിമുടക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിസ്സഹായതയോടെ ഹബക്കുക്ക് ദൈവദൂതനെ നോക്കി പറഞ്ഞു, പ്രഭു, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദൈവത്തിന്റെ ദൂതൻ ഹബക്കുക്കിന്റെ മുടിക്കുത്തിന് പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. അപ്പോൾ ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കെത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിന്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കുക്കിനെ അവന്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഹബക്കുക്ക് ഒരു അനിവാര്യതയായിരുന്നുവോ? യഹോവയായ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു തീറ്റിപ്പോറ്റലാണ് മുമ്പുള്ള വരികളിൽ നാം വായിച്ചത്. ഇത് വായിക്കുമ്പോൾ നാം ചിലപ്പോൾ നെറ്റി ചുളിച്ച് ചിന്തിച്ചു പോകും. ദൈവമായ കർത്താവിന് തന്റെ ദാസനായ ദാനിയേലിന് ഭക്ഷണം കൊടുക്കാൻ അനേക മൈൽ ദൂരെ യൂദയായിൽ ജീവിച്ചിരുന്ന ഹബക്കുക്ക് പ്രവാചകൻ തന്നെ വേണമായിരുന്നോ എന്ന്. ആകാശത്തു നിന്നും മന്ന പൊഴിച്ച് തന്റെ ജനമായ ഇസ്രായേലിനെ മരുഭൂമിയിൽ തീറ്റിപ്പോറ്റിയവനാണ് അവിടുന്ന്. ആ മന്ന പോലെ കുറച്ച് അപ്പം ദൈവദൂതന്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ പോരായിരുന്നു അവിടുത്തേക്ക്. അനേക മൈൽ ദൂരെ സ്വന്തം വയലിലേക്ക് പണിക്കാർക്കുള്ള അപ്പവുമായി പോയ ഹബക്കുക്കിനെ മുടിക്ക് തൂക്കിപ്പിടിച്ച് വായുവേഗത്തിൽ ആകാശത്തിലൂടെ പറത്തി ബാബിലോണിലെ സിംഹക്കുഴിയുടെ മുകളിൽ എത്തിക്കണമായിരുന്നു. തൊട്ടടുത്ത് അതുമല്ലെങ്കിൽ ബാബിലോണിൽ തന്നെയുള്ള സത്യദൈവത്തെ ആരാധിക്കുന്ന ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അവിടെ ചുട്ട അപ്പം കൊണ്ടുപോയി ദാനിയേലിന് കൊടുക്കുവാൻ ദൈവദൂതനെ ഏർപ്പാട് ചെയ്യാമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്തില്ല. അതുമല്ലെങ്കിൽ സർവശക്തനായ അവിടുത്തേക്ക് ശൂന്യതയിൽ നിന്നും അപ്പം സൃഷ്ടിച്ച് ദൈവദൂതന്റെ സഹായം പോലുമില്ലാതെ താൻ സ്നേഹിക്കുന്ന തന്റെ ദാസനായ ദാനിയേലിന് നൽകാമായിരുന്നു. അതും അവിടുന്ന് ചെയ്തില്ല. പിന്നെയോ ഈ അപ്പം കൊടുക്കൽ ശുശ്രൂഷ നിർവഹിക്കുവാൻ അങ്ങ് ദൂരെ വിദേശത്ത് വസിച്ച ഹബക്കുക്ക് എന്ന ഒറ്റ ഒരുവനെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നാം ചോദിച്ചു പോയേക്കാം. അതിനുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ഹബക്കുക്കിന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കണ്ണോടിക്കണം. അവിടെ ഹബക്കുക്ക് തന്റെ ഹൃദയാന്തർ ഭാഗത്തു നിന്നും ഒഴുകുന്ന മിഴിനീരോടെ തന്റെ ദൈവത്തോട് നടത്തുന്ന ആഴത്തിലുള്ള ഒരു സമർപ്പണം നാം കാണുന്നു. അവിടെ താൻ വിശ്വസിക്കുന്ന തന്റെ ദൈവത്തിന്റെ വഴികളെക്കുറിച്ചുള്ള ഒടുങ്ങാത്ത പ്രത്യാശ ഹബക്കുക്കിന്റെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. കർത്താവേ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്നതുപോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബക്കുക്ക് 3:17-19. 100% തന്റെ വിശ്വാസത്തെ തകർക്കാൻ തക്കവിധം തനിക്കെതിരെ കാര്യങ്ങൾ പ്രതികൂലമായി നിലകൊള്ളുമ്പോഴും തന്നെ വിളിച്ചു വേർതിരിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തോടുള്ള അചഞ്ചലമായ സ്നേഹവും അവിടുന്നിലുള്ള മാറ്റമില്ലാത്ത പ്രത്യാശയുമാണ് ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. തീർച്ചയായും ഹബക്കുക്ക് ഒത്തിരി വലിയവൻ തന്നെ. ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും അതിശ്രേഷ്ഠനും അവൻ തന്നെ. കാരണം ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച മറ്റെല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമായി നേരിടേണ്ടി വന്ന കഠിന സഹനങ്ങളുടെ നേരത്ത് ദൈവത്തോട് മറുതലിക്കുകയും വിശ്വാസം നഷ്ടപ്പെട്ടവരെ പോലെ ദൈവത്തോട് വാദിക്കുകയും മറു ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. സൗമ്യന്മാരിൽ അതിസൗമ്യനായ മോശ പോലും ദൈവത്തോട് കയർത്തു. ഞാൻ ഇവരെയെല്ലാം മുതുകത്ത് വഹിക്കുവാൻ ഞാനാണോ ഇവരെയെല്ലാം പ്രസവിച്ചത് എന്ന് താൻ വാഗ്ദാന നാട്ടിലേക്ക് നയിച്ച ജനമായ ഇസ്രായേലിനെ കുറിച്ച് മോശ ദൈവത്തോട് കയർക്കുന്നു. പക്ഷേ ഹബക്കുക്ക് എന്ന ഒരൊറ്റ പ്രവാചകൻ മാത്രമേ എല്ലാം പ്രതികൂലമായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എന്റെ ബലം എന്ന് തികഞ്ഞ പരമാർത്ഥതയോടെ ദൈവത്തോട് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഹബക്കുക്കിന്റെ മഹത്വം. അതാണ് ഹബക്കുക്കിനെ മറ്റ് പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കി തീർക്കുന്നത്. തികഞ്ഞ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ ഹിതത്തോടും അവിടുത്തെ പദ്ധതികളോടുമുള്ള ചോദ്യം ചെയ്യാത്തതും നിരുപാധികവുമായ വിധേയത്വം, അതാണ് ഹബക്കുക്കിനെ അനന്യനാക്കുന്നത്. ഇവിടെ ദാനിയേലും ഹബക്കുക്കും ഒരുമിക്കുന്നു. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായ ദാനിയേലിന് അപ്പം നൽകി പോറ്റാൻ തക്ക യോഗ്യതയുള്ള തുണയായി ദൈവം ഹബക്കുക്കിനെ ഉയർത്തുന്നു. എല്ലാം അനുകൂലമായിരിക്കെ ദൈവത്തെ സ്തുതിക്കുക ഏതൊരുവനും സാധ്യമായ സംഗതിയാണ്. എന്നാൽ എല്ലാം പ്രതികൂലമായിരിക്കെ ദൈവത്തെ സ്തുതിക്കുക, തന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദൈവത്തിൽ പൂർണമായും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവാണ് എന്റെ ബലമെന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ കഴിയുക, അത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. അത് ചെയ്തവനാണ് ഹബക്കുക്ക്. ഹബക്കുക്കിനെ പോലെ ശക്തനും ധീരനും അചഞ്ചലനുമായിരിക്കാനുള്ള അഭിഷേകത്തിനായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തോടും മനുഷ്യനോടും പറഞ്ഞ പരിശുദ്ധ മറിയം നമ്മുടെ അമ്മ ഈ ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ.